ഇന്ന് നമ്മൾ നോക്കുന്നത് യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിലൂടെ യേശു സ്ഥാപിച്ച മറ്റൊരു കാര്യം വേദവസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നാം വേദവസ്ത്രത്തിൽ കാണുന്ന പുതിയ നിയമം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ യേശു കാൽവറിയിൽ ഒഴുകിയ രക്തത്തെ ഇപ്രകാരം വിളിക്കുന്നു, നിത്യ നിയമത്തിൻ്റെ രക്തം. നിയമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു ഉടമ്പടി. മനുഷ്യനുമായിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണത്. വേദവചനം രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് പഴയ ഉടമ്പടിയും ഒന്ന് പുതിയ ഉടമ്പടിയും. ഈ പഴയ നിയമം ചരിത്രമാണ്. ഉൽപ്പത്തി മുതലേ ഇവിടെ യേശുക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ. പുതിയ നിയമം യേശുക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ വേർപിരിക്കാനുള്ള കാരണം ഇതാണ്. പഴയ നിയമത്തിൽ യേശു വരുന്നതിന് 1500 വർഷം മുമ്പ് ദൈവം മനുഷ്യനോട് ഇടപെട്ടത് പ്രത്യേകിച്ച് ഇസ്രായേൽ ജാതിയോട് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പഴയ ഉടമ്പടി. ആ ഉടമ്പടി അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഞാൻ ഈ കൽപ്പനകളെല്ലാം നിങ്ങൾക്ക് തരുന്നു, നിങ്ങളിതനുസരിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞു, ഒരു രാജ്യമെന്ന തരത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കും. നിങ്ങളതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് രോഗത്തെ അയക്കും, ക്ഷാമം നിങ്ങളുടെ ദേശത്തയക്കും, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ഭരിക്കും. ഇത് അടിസ്ഥാനപരമായിട്ട് ഇസ്രായേൽ മക്കളുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. ഇത് മുഴുവനായി വിവരിക്കുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലാണ്. ആവർത്തന 28-ൽ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കാണുന്നു. ആദ്യത്തെ ഭാഗം ആദ്യത്തെ 14 വാക്യങ്ങളാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഈ പട്ടണത്തിലും ഈ രാജ്യത്തിലും നിങ്ങളുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെടും, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും, നിങ്ങളുടെ കൃഷിയും ആടുമാടുകളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും, മഴ അതിൻ്റെ സമയത്ത് ലഭിക്കും, ഇതുപോലെ പലതും. 12-ാം വാക്യത്തിൽ ദൈവം നിങ്ങൾക്കായിട്ട് സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കും, നിങ്ങളുടെ എല്ലാ കൈവേലയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഒരിക്കലും കടക്കാരനായിരിക്കില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കും, എന്നാൽ നീ ആരിൽ നിന്നും കടം വാങ്ങുകയില്ല. ഇവിടെ അവരോട് വാഗ്ദാനം ചെയ്ത് ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളാണ്, ആരോഗ്യവും സൗഖ്യവും. അവർ ദൈവത്തെ അനുസരിച്ചാൽ, അവൻ്റെ കൽപ്പനകളെ. അവരനുസരിച്ചില്ലെങ്കിൽ അവിടെ ഒരു നീണ്ട ശിക്ഷ പറയുന്നുണ്ട്. 15-ാം വാക്യം മുതൽ 68-ാമത്തെ വാക്യം വരെ 54 വാക്യങ്ങൾ എല്ലാ തരത്തിലുള്ള ശിക്ഷകളും. അവർ പ്രശ്നങ്ങൾ നേരിടും അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുസരണം പഠിപ്പിക്കുന്നത്. ഞാൻ ഇതിനെ വിളിക്കുന്നത് ചോക്ലേറ്റും വടിയും. അവർ നമ്മളെ അനുസരിച്ചാൽ നമ്മൾ പറയും ഒരപ്പനെന്നോ ഒരമ്മയെന്നോ ഉള്ള തലത്തിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരും, ഞാൻ ഈ കാര്യം നിനക്ക് മേടിച്ചുതരാം, അല്ലെ ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയും, നിങ്ങളെന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ ശിക്ഷ നിനക്ക് കിട്ടും, ഈ വടി ഞാൻ ഉപയോഗിക്കും. അങ്ങനെയാണ് എല്ലായിടത്തും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കുഞ്ഞുങ്ങളും ഇതിനോട് പ്രതികരിക്കും. അത് ശിക്ഷിക്കുമെന്നുള്ള ഭീഷണിയോ അല്ലെങ്കിൽ സമ്മാനം കിട്ടുമെന്നുള്ള പ്രത്യാശയോ. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മളിങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ 25 വയസ്സുള്ള മകനോ മകളോ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യേണ്ടത് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം കൊണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്. നാം ആഗ്രഹിക്കുന്നു അവർ വളർന്നു വരുമ്പം നാം അവരോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന കാര്യം അവർ ചെയ്യുന്നത് അവർ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ദൈവം ആളുകളെ കരുതിയത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവോ തിരിച്ചറിവോ ഇല്ല എന്താണ് അവർക്ക് നല്ലതെന്ന്. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നല്ല മാതാപിതാക്കൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവരുടെ നന്മയ്ക്കാണ്, എന്നാലും ശിശുവിന് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞിന് അനുസരിക്കാനായിട്ട് മടിയുണ്ടാകുന്നത്. ഒരിക്കലും ആ കുഞ്ഞിന് മനസ്സിലായാൽ എൻ്റെ പിതാവ് എന്നോട് പറയുന്നത് എൻ്റെ നന്മയ്ക്കാണെന്ന് അനുസരിക്കാൻ ഒരു പ്രയാസവും കാണത്തില്ല. അതുപോലെ ഈ പഴയ നിയമത്തിൽ മനുഷ്യന് ഈ തിരിച്ചറിവില്ലായിരുന്നു. ദൈവം പറഞ്ഞതെല്ലാം അവരുടെ നന്മയ്ക്കാണെന്ന്. അതുകൊണ്ട് പഴയ നിയമം മുഴുവൻ നമുക്ക് കാണാം. ഇസ്രായേൽ മക്കൾ നിരന്തരമായിട്ട് ദൈവത്തെ അനുസരിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ദൈവം പറഞ്ഞു, നിങ്ങൾ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവം, എനിക്ക് പകരം ഒന്നുമില്ല, എന്തെങ്കിലും ഒരു ഭൗതിക വസ്തു. എന്നാൽ അവർ പിന്നെയും പോയി വിഗ്രഹങ്ങളെ ആരാധിക്കുക, അതിനെ ഉണ്ടാക്കുകയും ചെയ്തു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒത്തിരി ദൈവങ്ങളുണ്ട് ഈ അഖിലാണ്ടത്തിൽ. അവർക്കതിൻ്റെ ശിക്ഷ കിട്ടി, അവരങ്ങനെയുള്ള അനുസരണ കേണ്ട ഫലം അനുഭവിച്ചു. ആ 1500 വർഷങ്ങൾ, ആ കാലത്തെ നമ്മൾ വിളിക്കുന്നത് ന്യായപ്രമാണ കാലഘട്ടം എന്നാണ്. ന്യായപ്രമാണം ചെയ്ത ഇതാണ്, മനുഷ്യനെ അവൻ്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ അവൻ്റെ കഴിവില്ലായ്മ, ദൈവത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ അത് ആവശ്യമായിരുന്നു. നമ്മുടെ കഴിവില്ലായ്മ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ. പുതിയ നിയമത്തിൽ നാം പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഈ താഴ്ന്ന നിലവാരത്തിലാണ് ജീവിച്ചത്. ദൈവത്തിന് ചെയ്യുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നമ്മളിൽ തന്നെയുള്ള നമ്മുടെ വിശ്വാസം തകർക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അവന് കൊടുത്ത ഒരു ആചാരം കൊടുത്തു, അത് തലമുറ തലമുറയായി ഇസ്രായേൽ മക്കൾ ആചരിക്കണമായിരുന്നു. ആ ആചാരം അവർ പരിച്ഛേദന ഏൽക്കണമെന്നുള്ളതായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതൊരു അടയാളമായിരുന്നു, അത് ഞാനും നിന്റെ സന്തതിയുമായിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരും പരിച്ഛേദന ഏറ്റു. അതിന് ഒരർത്ഥമുണ്ടായിരുന്നു, ദൈവം ചെയ്യുന്ന എല്ലാത്തിനും ഒരർത്ഥമുണ്ട്. ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അവരുടെ അഗ്രചർമ്മം മുറിച്ച് കളയുന്നതിനെയാണ്. ഇവിടെ പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നു ഫിലിപ്പി ലേഖനം 3:3 വാക്യം, അതിതാണ് കാണിക്കുന്നത്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കഴിവുകളിൽ. ഇവിടെ ഈ പരിച്ഛേദനയിൽ അഗ്രചർമ്മം മുറിച്ച് കളയുന്നത് പോലെ തന്നെ ഇവിടെ ഇതിനെയാണ് കാണിക്കുന്നത്, മുറിച്ചു കളയുകയാണ് നമ്മളിലുള്ള വിശ്വാസത്തെ, നമ്മുടെ ജഡത്തിലോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉള്ളതോ. ഈ ഒരു ഇടത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നാം നമ്മളിൽ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ കഴിവില്ലാത്തവരാണെന്ന്. അങ്ങനെ നമുക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയൂ, എന്നെ സഹായിക്കണമെന്ന് പറയാൻ കഴിയും. പല അത്ഭുതങ്ങളും യേശു ചെയ്തത് ഈ സത്യം നമ്മളെ കാണിക്കേണ്ടതിനാണ്. ഉദാഹരണത്തിന്, ശിഷ്യന്മാരെ ഒരു രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്കൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അവൻ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്? അവനെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം. എന്നാൽ അവർ അവനിൽ ആശ്രയിച്ചാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. യോഹന്നാൻ 21 പറയുന്നതിന്റെ അവസാനം നാം അതാണ് കാണുന്നത്. യേശു വന്നപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഉടനെ അവരുടെ വല മീൻ കൊണ്ട് നിറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച വലിയൊരു പാഠമായിരുന്നു അത്. ആ വർഷങ്ങളിലെല്ലാം അവൻ അവരോടുകൂടിയായിരുന്ന ആ എല്ലാ സമയത്തും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവനെ കൂടാതെ. അവരാ പാഠം പഠിച്ചെങ്കിൽ അവരാത്മീയ പരിശോധന ഏറ്റു, എങ്കിൽ അവർ ദൈവത്തിൽ ചാരും. പുതിയ നിയമം വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. എന്നിലൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം, അതാണ് വിശ്വാസ ജീവിതം. അങ്ങനെ അവിടെ എത്തിക്കാൻ വേണ്ടി അവൻ ആദ്യം നമ്മളെ കാണിക്കണം നമ്മുടെ കഴിവില്ലായ്മ, ദൈവത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കാനായിട്ട്. മനുഷ്യൻ്റെ നിലവാരത്തിൽ നമുക്ക് ജീവിക്കാം, ദൈവ നിലവാരത്തിൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ നീണ്ട 1500 വർഷങ്ങൾ ദൈവം ഇസ്രായേൽ മക്കളെ ന്യായപ്രമാണത്തിൻ്റെ അടിയിൽ വെച്ചു. എന്നാൽ അതിൻ്റെ ആത്യന്തിക ഫലം ഇതായിരുന്നു, അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 3:23 വാക്യം, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യരും ദൈവതേജസ്സിൽ കുറവുള്ളവരായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് രക്ഷ ആവശ്യമായിരിക്കുന്നത് സൗജന്യമായി യേശുക്രിസ്തുവിന്റെ മരണത്താൽ. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പുതിയ ഉടമ്പടി, അത് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുണ്ടായി. യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനെന്നാണ്. അവനാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്നത്. അവൻ ഒരു പുതിയ പ്രമാണം കൊണ്ടുവന്നു. ഈ പുതിയ പ്രമാണത്തിൽ അവൻ ഇതിൽ പറയുന്നത്, നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. അങ്ങനെ അല്ല ഈ പുതിയ പ്രമാണത്തിൽ, അത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. ആവർത്തനം പ്രസ്തുത 28. ഈ പുതിയ പ്രമാണത്തിൽ എബ്രായ ലേഖനം 8 നാം വായിക്കുന്നു 10-12 ഉള്ള വാക്യങ്ങളിൽ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടെ ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഇവിടെ അവൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് അവൻ പറയുന്നത്, അത് അടിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എബ്രായലേഖനം 8:12. ഒന്നാമത് ഞാൻ ചെയ്യുന്ന അവരുടെ എല്ലാ അകൃത്യങ്ങളോടും ഞാൻ കരുണയുള്ളവനായിരിക്കും. അവിടുന്നാണ് നാം തുടങ്ങേണ്ടത്. കാരണം നാം എല്ലാവരും നാം പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, കുറ്റക്കാരാണ്, തെറ്റായ കാര്യം ചെയ്തവരാണ്. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കഴുകിക്കളയുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യണം. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം. കർത്താവ് പറയുന്നു, ഞാനത് ചെയ്യാം, ഞാൻ നിങ്ങളോട് കരുണയുള്ളവനായിരിക്കും നിങ്ങളുടെ അകൃത്യങ്ങളിൽ. അതുമാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഇനി ഒരിക്കലും ഓർക്കയില്ല. അതാണ് ഒന്നാമത്തെ ചുവട് പുതിയ നിയമത്തിൽ. എന്നാൽ പഴയ നിയമത്തിൽ അവിടെ ഇതുപോലെ പാപങ്ങളെ ഇതുപോലെ മായ്ച്ചു കളയുന്നില്ല. പഴയ നിയമകാലത്ത് അതിനെ മറച്ചു വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യേശു തന്റെ രക്തം ഊറ്റിയപ്പം ഇത് നമുക്കിന്ന് സാധ്യമാണ്. നാം നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മായ്ച്ചു കളയും. അതിൻ്റെ ഒരു ഓർമ്മ പോലും അവിടെ കാണത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ഓർക്കയില്ല. ഇതാണ് പുതിയ നിയമത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം. നാം ഒരു ദിവസം പോലും ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴയ കാല ജീവിതത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് വേണ്ട, ഒരു നിമിഷം പോലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത് കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ഓർക്കയില്ല. കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, എബ്രായർ 8:11 പുതിയ നിയമത്തിന്റെ മറ്റൊരു കാര്യം പറയുന്നു, ഇനിയും അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കില്ല. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതുപോലെ അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും, ചെറിയവനും വലിയവനും. കാരണം പഴയ നിയമത്തിൽ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നില്ല. അവിടെയും ഇവിടെയും ചില പ്രവാചകന്മാരിൽ മാത്രമായിരുന്നു. ആർക്കെങ്കിലും ദൈവത്തെപ്പറ്റി അറിയണമെങ്കിലോ അവൻ്റെ ഇഷ്ടം അറിയണമെങ്കിലോ അവന് ആ പ്രവാചകന്റെ അടുക്കലേക്ക് പോകണമായിരുന്നു. എന്താണ് ദൈവ ഇഷ്ടമെന്നറിയാൻ അവർക്ക് തന്നെ അത് അറിയുവാൻ കഴിയുമായിരുന്നില്ല. പ്രവാചകന്റെ അടുക്കൽ പോയി അത് കണ്ടുപിടിക്കണമായിരുന്നു. പ്രവാചകൻ അത് പറയുമായിരുന്നു, കാരണം ആത്മാവന്റെ മേലുണ്ടായിരുന്നു. ദൈവത്തോട് ബന്ധപ്പെടുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രവാചകൻ അവനോട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറയാം എന്താണ് ദൈവം ചെയ്യണമെന്ന് പറയുന്നു. അവർക്കൊരു പ്രവാചകനിൽ ആശ്രയിക്കണമായിരുന്നു. അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അറിയാൻ അവർക്ക് മറ്റൊരാളിൽ ആശ്രയിക്കണമായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരെ പോകാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത്, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെ തന്റെ സഹോദരനെയും മറ്റുള്ളവരോട് കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കില്ല. കാരണം അവർ ആബാലവൃദ്ധം, വ്യക്തിപരമായി ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ. അതിന്റെ അർത്ഥം കർത്താവിനെ അറിയാവുന്ന ഒരാളും അതുപോലെ ശിശുവിനെ പോലെയുള്ള ഒരു പുതിയ വിശ്വാസിയും. എല്ലാവർക്കും അവനെ അറിയാം. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം പുതിയ നിയമത്തിൽ ഒത്തിരി ദാസന്മാരും ഒരു യജമാനനും തമ്മിലുള്ള ബന്ധമല്ല, അത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം പോലെയായിരുന്നു. നിങ്ങളൊരു ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്നു. നിങ്ങൾ ആ ഫാക്ടറിയിൽ 25 കൊല്ലം ജോലി ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും ആ കമ്പനിയുടെ ഏറ്റവും വലിയ ആളെ നിങ്ങൾ കണ്ടുകാണുകയില്ല. ഇങ്ങനെ സാധ്യമാണ്, നിങ്ങൾ റിട്ടയർ ആവുന്നതും വരെ അവിടെ ജോലി ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും അതിൻ്റെ വലിയ ആളെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെയല്ല ഒരു ശിശുവിനെ സംബന്ധിച്ച്. അവൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ പിതാവുമായിട്ട് അവന് ബന്ധം തുടങ്ങുന്നു. അവൻ എന്നും അവന്റെ പിതാവിനോട് സംസാരിക്കാം. ഇതാണ് ആ ചിത്രം. അവൻ ഒരിക്കലും ഈ ബന്ധം ആഗ്രഹിക്കുന്നില്ല. അവനൊരു യജമാനും നാം അവന്റെ ദാസന്മാരുമായി ഇരിക്കുക എന്നുള്ളത്. എന്നാൽ അപ്പനും മക്കളോടുള്ള ബന്ധമാണ്. നിങ്ങൾക്കറിയാമോ ആ ഫാക്ടറിയിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ, ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനോ മറ്റോ അല്ലെങ്കിൽ ജനറൽ മാനേജർ, അവർക്ക് മാത്രമേ സിഇഒയോട് ബന്ധപ്പെടാൻ കഴിയൂ. ചീഫ് എക്സിക്യൂട്ടീവ്, താഴെയുള്ള തൊഴിലാളികൾക്ക് അവർക്കതിനുള്ള അവസരമില്ല. അതേ കമ്പനിയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനെ അവര് അയക്കുന്നു. അവർ വഴി ഇവർക്ക് കിട്ടുന്നു. ഇതുപോലെ തന്നെയായിരുന്നു പഴയ നിയമത്തിൽ. നിങ്ങളൊരു പ്രവാചകന്റെ അടുക്കൽ പോകുന്നു, പ്രവാചകൻ ദൈവത്തോട് ബന്ധപ്പെടുന്നു, നിങ്ങൾക്ക് മറുപടി തരുന്നു. എന്നാൽ ഒരു വീട് അങ്ങനെയല്ല. ഒരു വീട്ടിൽ അവിടുത്തെ കൊച്ചുകുട്ടിക്കും മുതിർന്ന കുട്ടിക്കും ഒരുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. ഒരു ഫാക്ടറിയിൽ ക്രമം മേളിൽ നിന്ന് താഴേക്കാണ്. എന്നാൽ ഒരു വീട്ടിൽ ഇവിടെ പറയുന്നത് നോക്കൂ, 11-ാം വാക്യത്തിൽ ബാലൻ തൊട്ട് വൃദ്ധൻ വരെ. എന്തുകൊണ്ടാണത്? ഒരു വീട്ടിൽ സാധാരണ കൂടുതൽ പരിചരണം ലഭിക്കുന്നത് എപ്പോഴും ചെറിയ കുട്ടികൾക്കായിരിക്കും. പ്രായമുള്ളവർക്ക് അവരുടെ കാര്യം അവർക്ക് തന്നെ ചെയ്യാനായിട്ട് കഴിയും. 10 വയസ്സുള്ള ഒരു കുഞ്ഞിനും അതുപോലെ 2 വയസ്സുള്ള ഒരു കുഞ്ഞും പിതാവിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ സാധാരണയായി 2 വയസ്സുള്ളവനെ ആദ്യം കേൾക്കും, അതിനുശേഷം 10 വയസ്സുകാരനെ പിന്നീട് കേൾക്കും. അതാണ് ബാലൻ തൊട്ട് വൃദ്ധൻ വരെ. ഫാക്ടറിയിൽ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ്. ഇതാണ് പുതിയ നിയമം. ഇത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ദൈവവുമായിട്ട് ഒരു ബന്ധം, ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ. എന്നാൽ അനേക ക്രിസ്ത്യാനികളും ഈ ബന്ധത്തിലേക്ക് കടന്നു വരുന്നില്ല. അതവരുടെ അവകാശമായിരിക്കെ തന്നെ, കാരണം പിശാച് അവരുടെ കണ്ണുകളെ ഇത് കാണാതെ വണ്ണം അടച്ചിരിക്കുന്നു. ഇതുപോലെ അനേക ക്രിസ്ത്യാനികൾ വലിയ കുറ്റബോധത്തിൽ ജീവിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. അവനത് മായ്ച്ചു കളഞ്ഞു, ഞാനിനി നിങ്ങളുടെ പാപങ്ങളെ ഓർക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ പുതിയ നിയമ വ്യവസ്ഥ, അതും ഇതുപോലെ അനേക ക്രിസ്ത്യാനികളും അതിൽ ജീവിക്കുന്നില്ല. കാരണം അവർ ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ, അനേക ക്രിസ്ത്യാനികൾ ഇന്നും അവർക്ക് ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ, ഓ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ കഴിയില്ല, ഞാൻ ക്രിസ്തുവിൽ ഒരു ശിശു മാത്രമാണ്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് തന്റെ പിതാവിനോട് ചോദിക്കാൻ കഴിയില്ലേ താൻ എന്ത് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു? ആ 2 വയസ്സുള്ള മകനോടോ മകളോടോ അവൻ അത് പറയുകയില്ലേ? അവൻ നിശ്ചയമായിട്ടും അത് ചെയ്യും. ആ 2 വയസ്സുള്ള മകനെയോ മകളെയോ അവൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവൻ ചോദിക്കുന്ന ഉത്തരം പറയും. എന്നാൽ നമുക്ക് ആ വിശ്വാസമില്ല. നമുക്ക് കാണാം ഒത്തിരി പുതിയ വിശ്വാസികളെ, ഓ അവർ ചിന്തിക്കുന്നു എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം കാണാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കൊരു പാസ്റ്ററുടെ അടുക്കലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അടുക്കൽ, അവൻ ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു തരും. ഇത് ആണ് പഴയ നിയമത്തിലേക്ക് മടങ്ങി പോകുന്നത്. ഇത് ഗുരുതരമായ ഒരു കാര്യമാണോ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ? അതുകൊണ്ടാണ് നിങ്ങൾ ആത്മീയമായി വളരാത്തത്. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്കാണ് പോകേണ്ടത്. 1 തിമോത്തിയോസ് 2:4-5 ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ആണ്. യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയും. യേശു ക്രിസ്തുവിന് സെക്രട്ടറിമാരില്ല. നിങ്ങളിങ്ങനെ വേദപുസ്തകത്തിൽ ഒരിടത്തും ഇങ്ങനെ കാണുന്നില്ല, യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വേറൊരു അടുക്കലേക്ക് പോകുന്നു. ആ സമയത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അവൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിശ്ചയമായും. ഭൂമിയിലേത് മനുഷ്യൻ ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ അവൻ ചെയ്തു. എന്നാൽ അവനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ 1% പോലും ശുശ്രൂഷയില്ലാത്ത ഒരു സെക്രട്ടറിമാരിൽ കൂടെ അവരുടെ ജനത്തെ മാറ്റി നിർത്തുന്നു. തൻ്റെ ശുശ്രൂഷയിൽ ഒരു ആൾ സഹായിക്കുന്ന പോലല്ല. നമ്മുടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒത്തിരി ആളുകളുടെ സഹായം ആവശ്യം വരും. യേശു ക്രിസ്തുവിനെ ആളുകൾക്ക് സമീപിക്കാൻ കഴിയുമായിരുന്നു. അനേക ശുശ്രൂഷകരെയും ഇന്ന് സമീപിക്കാൻ കഴിയില്ല. അവർ യേശുവിനെ പോലല്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് ആർക്കും ചെല്ലാൻ കഴിയുമായിരുന്നു. ആളുകൾ പറയും തങ്ങളുടെ ശുശ്രൂഷയിൽ അവർ വളരെ തിരക്കുള്ളവരാണെന്ന്. യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ തിരക്കുള്ളവനായിരിക്കാൻ കഴിയുമോ? അവനെ സമീപിക്കാൻ കഴിയുമായിരുന്നു. ഇന്നും അവനെ സമീപിക്കാൻ കഴിയും. നിങ്ങൾക്ക് അവൻ്റെ അടുക്കലേക്ക് ഒരു പാസ്റ്ററിൽ കൂടെയോ മറിയയിൽ കൂടെയോ യേശുവിൻ്റെ അമ്മ, അങ്ങനെ ആരെയും ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ പോവാം. അവൻ തൻ്റെ പിതാവിനെ നിങ്ങൾക്ക് നേരെ വെളിപ്പെടുത്തി തരും. നിങ്ങൾ ഇപ്പം ജനിച്ച ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ഇന്നാണോ, നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാം. ഇത് നമ്മുടെ വലിയൊരു അവകാശമാണ്. നിങ്ങൾ ഈ യോഗ്യതയ്ക്കനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, നിങ്ങളെ മുതലെടുക്കുകയാണ്. ക്രിസ്തീയ പ്രസംഗകർ, പ്രവാചകന്മാരും പാസ്റ്റർമാരും എന്ന് പറയുന്ന ഇവർ നിങ്ങളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ അറിവില്ലായ്മയെ. അവർ പറയും ദൈവഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇത് തെറ്റായ ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം വേറൊരാൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാണ് ഇടയന്മാരും ശുശ്രൂഷകരും ഉപദേശകരും? അത് ശുശ്രൂഷയുടെ നിവൃത്തിക്കാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നേരെ വന്നാലും നിങ്ങൾക്ക് വേദപുസ്തകം മുഴുവൻ അറിയണമെന്ന് നിർബന്ധമില്ല. അതിനാണ് ഉപദേഷ്ടാക്കന്മാരുള്ളത്, വേദപുസ്തകത്തിലുള്ളത് പഠിപ്പിക്കാൻ. അത് സത്യമാണ്. സഭ കാലഘട്ടത്തിൻ്റെ അവസാനം വരെ ഉപദേഷ്ടാക്കന്മാർ കാണും. സുവിശേഷകരുണ്ട്, ഇടയന്മാരുണ്ട്, ആടുകളെ നോക്കി നടത്താൻ. എന്നാൽ എല്ലാ ആളുകൾക്കും ദൈവത്തെ നേരിട്ട് ബന്ധപ്പെടാൻ അവകാശമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിലെ മൂന്നാമത്തെ കാര്യം, ദൈവം പറയുന്നു, ഞാൻ എബ്രായ ലേഖനം 8:10, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതും. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ കൽപ്പനകൾ എഴുതിയത് കൽപ്പലകകളിൽമേലായിരുന്നു, മനുഷ്യൻ വെളിയിലായിരുന്നത്. മനുഷ്യൻ അതിലേക്ക് നോക്കി, അത് പേപ്പറിൽ എഴുതുന്ന പോലെയാണ് അപ്പം കൽപ്പലകൾ, അവരതിലേക്ക് നോക്കി അനുസരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല, അവർക്ക് ആ 10 കൽപ്പനകൾ അനുസരിക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യനും ഈ ലോക ചരിത്രത്തിൽ ഒരിക്കലും ഈ 10 കൽപ്പനകൾ അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് 10-ാമത്തേത്. അതിങ്ങനെ പറയുന്നു, മോഹിക്കരുത്, നിങ്ങൾ ആഗ്രഹിക്കരുത്, മോഹിക്കരുത്, ആർക്കും അത് ആചരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പം ദൈവം പറയുന്നു, നിങ്ങൾക്ക് ആചരിക്കാനായിട്ട് ഒരു കൂട്ടം കൽപ്പനകൾ ഞാൻ തരികയല്ല, ഞാൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ എഴുതി തരും, അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. അർത്ഥം ഇതാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തരും, എൻ്റെ ഇഷ്ടം ചെയ്യാനായി ഒരു ആഗ്രഹം, എൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു അറിവ്, അത് ചെയ്യുവാനുള്ള ആഗ്രഹവും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? ദൈവമാണത് ചെയ്യുന്നത്. അവൻ തൻ്റെ ഇഷ്ടം എന്നോട് പറയും. ദൈവത്തിൻ്റെ വചനം എൻ്റെ മനസ്സിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം. അതെന്താണെന്ന് എന്നോട് പറയും, അത് ചെയ്യാനുള്ള ആഗ്രഹവും, അപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ അവൻ എഴുതി തരും. അതിനർത്ഥം അത് ചെയ്യുവാനുള്ള കഴിവ് അവൻ എനിക്ക് തരും. ആ ഇഷ്ടം ചെയ്യാൻ, അത് ചെയ്യുവാനുള്ള ആഗ്രഹം മാത്രമല്ല എനിക്ക് വേണ്ടത്, അത് ചെയ്യുവാനുള്ള കഴിവ് എനിക്ക്, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, അത് ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരിക്കണം, അതുപോലെ അത് ചെയ്യുവാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഞാൻ ഇതെല്ലാം ചെയ്യാം, എൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിനക്ക് തരാം, ചെയ്യാനൊരാഗ്രഹം, അതുപോലെ അത് ചെയ്യുവാനുള്ള കഴിവും ഞാൻ നിനക്ക് തരാം. ഇതാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനമില്ലായിരുന്നു. ദൈവം പറഞ്ഞു, ഇതാണ് ചെയ്യുക. അവർക്കതറിയാം, അവരിൽ ചിലർക്കൊക്കെ അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ. എന്നാൽ പലർക്കും അതിനുള്ള ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ സങ്കീർത്തനം 40 ദാവീദ് പറഞ്ഞു, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വാക്യം ശ്രദ്ധിക്കൂ. എബ്രായ ലേഖനം 10:7 വാക്യം, സങ്കീർത്തനം 40 എന്നുള്ള വ്യത്യാസം ഇതാണ്, ഇത് സങ്കീർത്തനം 40:6 അടുത്താണ്, എന്നാൽ അല്പം വ്യത്യസ്തമാണ്. അവിടെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഇവിടെ എബ്രായ ലേഖനം 10:7 ദൈവമേ ഞാൻ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. എബ്രായ ലേഖനം 10:9 പിന്നെയും, നിങ്ങൾക്കറിയാമോ ഇത് തമ്മിലുള്ള വ്യത്യാസം, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ഒന്നത് ചെയ്യാനുള്ള ആഗ്രഹമാണ്, മറ്റേത് അത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇതാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2:2 ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 2:2 അതിന്റെ 13-ാമത്തെ വാക്യം, ദൈവം നിങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം, അത് സത്യമായിട്ടും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും തിരുവുള്ളവുണ്ടായിട്ട്. പുതിയ നിയമത്തിൽ ജീവിക്കുക അത്ഭുതകരമല്ലേ? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവാണ് ഇത് മൂന്നും ചെയ്യുന്നത്. എബ്രായ ലേഖനം 8 കാണുന്ന ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അവൻ നമുക്ക് ഉറപ്പ് വന്നു, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ മായ്ച്ചു കളഞ്ഞു, ഇനി അവൻ അത് ഒരിക്കലും ഓർക്കയില്ല. 2, അവൻ നമുക്ക് ഉറപ്പ് വന്നു, അവൻ നമ്മുടെ പിതാവാണെന്ന്. നമുക്കവനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും, നമുക്കവനോട് സംസാരിക്കാം, അവൻ നമ്മോടും സംസാരിക്കും. 3, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും വർക്ക് ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഒരാഗ്രഹം എല്ലാ മേഖലകളിലും, അത് ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള ശക്തി, ആ ഇഷ്ടം ചെയ്യാൻ. ഇതാണ് പുതിയ നിയമം. ഇതിനുവേണ്ടിയാണ് യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്, പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഇപ്പോൾ അനേക ക്രിസ്ത്യാനികൾ ഈ പുതിയ നിയമ തത്വം മനസ്സിലാക്കിയിട്ടില്ല. പിശാചിത് കാണാതോണം അവരുടെ കണ്ണുകളെ കുരുടാക്കി. ഈ ഒരു കാര്യം, അവർ പിന്നെയും പഴയമത്തിലേക്ക് പോകുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു, അവർ ചിന്തിക്കുന്നു അവർക്ക് ദൈവമായിട്ട് നേരെ ബന്ധപ്പെടാൻ കഴിയില്ലെന്ന്. അവരുടെ കഴിഞ്ഞ ജീവിതത്തെ അവർ കുറ്റപ്പാടിലിരിക്കുന്നു. അവർ പറയുന്നു, എന്ത് ചെയ്യാം സഹോദര, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. അവന്റെ വചനം നിന്റെ ഹൃദയത്തിൽ എഴുതാമെന്ന് അവൻ നിന്നോട് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? അത് അവന്റെ ജോലിയാണ്. അത് നീ ചെയ്യാനല്ല ഞാൻ പറയുന്നത്, എന്നെ അനുവദിക്കൂ. അത് ചെയ്യാനുള്ള കഴിവും ആഗ്രഹവും നിനക്കരു, നീ അത് ചെയ്യും. എന്റെ വഴികളിൽ ഞാൻ നിന്നെ നടക്കുമാറാക്കും. എസക്കിയൽ 36 പറയുന്നു, ഈ പുതിയ നിയമ ജീവിതത്തിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.